ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവന് അത് എന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്തു പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽ തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിട്ട സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. ഭോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്തുകാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശ്യകളുമായി ഇടപഴകുന്നവനെ വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടുത്ത് മരിക്കട്ടെ. ധൈര്യമായിരിക്കുക, നീ പൊട്ടിത്തെറിക്കുകയില്ല. രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് ഫോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യ സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക, അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക, അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം, പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കാതെ മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്, ആർക്കും തെറ്റുപറ്റാം. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്തിന്നതിന്റെ നിയമം നിറവേറ്റാൻ ഇടം നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിലടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല, ഭാവിയുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തതുകൊണ്ട് മാത്രം ഭോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാലറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ചണ്ടനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും ഭോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്. ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. ഫോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. ഫോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്. ഫോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല, എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും. അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടനതിവേഗം നിലം പതിക്കുന്നു. അജ്ഞരുടെ അതരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാര ശൂന്യൻ. ഫോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസ്സാക്ഷി അവനെ അലട്ടുന്നില്ല. അപമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട്. ഫോഷന്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. മിഥ്യാഭിമാന നിമിത്ത സ്നേഹത്തിന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ്. അജ്ഞന്റെ അതരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും ഇതിനാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അപമാനം അത് അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാര ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിലധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്തരാക്കുന്നു. വായിൽ തിരികിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം പോഷത്വം മറച്ചു വയ്ക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നവനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിതമായ ജീവിത സാരഥ്യത്തേക്കാൾ ഭേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ് തലവാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടയുടെ സമൂഹം ചണനാരു കൂട്ടി വെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞുതീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. യോഗ്യമാന്നു പറിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി ആകുന്നതും തന്നെ. ആമീൻ. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഞങ്ങളുടെ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണോ ഞങ്ങളുടെ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഹൃദത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചകളോട് നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഉള്ള സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹമായി ഇതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുകയും ചെറിയ എല്ലാ ചൈതന്യവും പ്രകാശം നൽകുന്ന ദൈവത്തെ നമുക്കുമായിട്ട് ആരാധിക്കുകയും വന്നിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നിർദ്ദേശം കൊടുക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നന്ദി ഇങ്ങനെ നയിക്കുന്ന ഇടപെടലുകളുടെ മെത്രാപ്പൊലിത്തയെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആംസിക്കട്ടെ. ശുഭസ്ഥലങ്ങളിലുകൊണ്ട് ഈ പ്രാർത്ഥനയിലെ സംബന്ധിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സ്വന്തീയരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടുകൂടെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിരന്തരമായി ഇതിൽ സംബന്ധിക്കുകയും വേണ്ട പ്രചോദനം നൽകുകയും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ വിനയത്തോടെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും അരമനയിൽ കൂടി സന്തോഷത്തിന് തകർന്ന് കൂടിയിരിക്കുന്ന വിശ്വാസികളെ ചേർന്ന് ഗാനം ആലപിക്കും. അതിനെ തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 129-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന പാടാം. എന്റെ നാമം ഭൂമിയിലൊക്കെ അതിശ്രേഷ്ഠമായിരിക്കുന്നു എന്നറിയ ദൈവത്തിന്റെ ധന്യനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാപിയായ നമ്മെ രക്ഷിപ്പാനായി കടന്നുവന്ന ദൈവത്തിന്റെ നാമം, സമാധാനം നൽകുന്ന ദൈവത്തിന്റെ നാമം, നിരന്തരമായി നമ്മെ നടത്തുന്ന ദൈവനാമം, നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എല്ലാവർക്കും അറിയാവുന്നതായ പഴയ ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഗയാശ്രയമേ, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നേ യേശുവിൻ നാമം എനിക്കത്ര
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞാനേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞാനേ നീ പരിശുദ്ധനാകുന്നു, ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ,
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കണ്ട ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കണ്ട ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കണ്ട ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതിയേ സുതാവേ നിനക്ക് സ്തുതി, ബാബിലായ നിന്റെ അടിയാരോട് തന്നെ വിജയരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം ഭരിക്കണമേ, രാജ്യം വരേണ്ടമേ, നിന്റെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണ്ടമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ചോദിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങൾ ഒത്തുവയ്ക്കേണ്ടമേ, പ്രതീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയോ ദിവസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണ്ടമേ, അതുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു, ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം, മനുഷ്യ സ്നേഹമുള്ളവരുമാകുന്ന ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ലതിരുവശം പ്രസാദിപ്പാനും നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് തെരുവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയിൽ ഞാൻ തുറന്നു വരുമെന്നും അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പരിപാകപ്പെടുത്തണമേ, ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനതയെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിക്കണമേ, നീതിമാന്മാരോടുകൂടെ വസിക്കണമേ, ബുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോടുകൂടെ ഇരിക്കണമേ, ദൈവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, പഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും മായ്ച്ചു കളയണമേ, അതിൽ നിന്റെ നിരപ്പ് സമാധാനവും വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യതയും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പല പ്രകാരമുള്ള സംഘങ്ങളാലും സകല വായുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിസരവുഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതിപ്പുകൾ അത് കരയറ്റുകയും ചെയ്യുമാറാകണമേ.
ദൈവത്തിന്റെ ധന്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ കർത്താവിന്റെ വിശ്വാസികളെ, വിശുദ്ധമായ 25 നോമ്പിലൂടെ നാം കടന്നു പോവുകയും യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാണ്ടൊക്കെ സഭ ഒരുങ്ങുകയും ചെയ്യുന്ന സന്ദർഭമാണല്ലോ. 2014 ലോകത്തെ വളരെ സംഭ്രമമായ സംഭവബഹുലമായ ഒരു വർഷം നമ്മളിൽ നിന്ന് കടന്നു പോകുന്നു. പുതിയ വർഷത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുകയും ചെയ്യുക. അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ ഈ വർഷം നമ്മെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുവാനും അതോടൊപ്പം തന്നെ ക്രിസ്മസിന്റെ സമാധാനം ഉൾക്കൊള്ളുവാനുമെല്ലാം നമുക്ക് കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ആഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. മലങ്കര സഭയുടെ ശ്രേഷ്ഠരായ 3 പിതാക്കന്മാരുടെ ഓർമ്മ പ്രത്യേകമായിട്ട് അനുഷ്ഠിക്കപ്പെടുന്ന ആഴ്ചയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച, 8-ാം തീയതി തിങ്കളാഴ്ച, മലങ്കരയുടെ 4-ാം പാതു കാതോലിക്കയായിരുന്ന ഔഗ്യൻ ബാബായുടെ ഓർമ്മയായിരുന്നു. ഇന്നലെ 9-ാം തീയതി ബർണബാസ് തിരുമേനിയുടെ ഓർമ്മയാണ്. ശനിയാഴ്ച സുബോൺ ഭദ്രാസനത്തിന്റെ ഡാനിയൽ മാർപ്പി ലക്ഷിനോസ് തിരുമേനിയുടെ ഓർമ്മയാണ്. 3 പിതാക്കന്മാരുടെ ഓർമ്മ വരുന്ന ആഴ്ചയാണ് ഈ ഈ ആഴ്ച. പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അവരുടെ അവരുടെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ശനിയാഴ്ച ഭദ്രാസന കേന്ദ്രത്തിൽ ചാപ്പിൽ പ്രത്യേകമായ കുർബാനയും പെരുന്നാൾ ചടങ്ങുകളും ഒക്കെ നടക്കുന്നു എന്നുള്ളതും പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചനാണ്. അച്ഛൻ ഈ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്ന ആളാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അച്ഛന്റെ അനുഗ്രഹീതമായ നേതൃത്വം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ ഗാനം നയിക്കുന്നതും ആയിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 365-ാമത്തെ ഗീതം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെ നയിക്കുന്ന എല്ലാ ദൈവിക കൃപകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കുടുംബമായി നമ്മെ ജീവിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും അനുദിന ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം ഈ ഗാനം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും മകൾ ഞങ്ങളനുഭവിപ്പാൻ യോഗ്യത മുമ്പിൽ ഇത്ര മകൾ ഞങ്ങളനുഭവിപ്പാൻ യോഗ്യത മുമ്പിൽ ഇത്ര
ഈ ദിവസം നിങ്ങളോട് ചേർന്ന് അല്പസമയം ദൈവവചനം ചിന്തിക്കാനുള്ള സ്വർണം അവസരം നൽകുന്ന ദൈവത്തെ ഞാൻ ആമുഖമായിട്ട് ആദരിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അസുഖത്തിൽ നിന്ന് പ്രസംഗിക്കണം എന്ന് വിചാരിച്ചതല്ല, മറ്റൊരു അച്ഛനാണ് പതിവ് പോലെ നേട്ടത്. പക്ഷേ പെട്ടെന്ന് അച്ഛനെ ചില അസാധാരണ അസൗകര്യം ഉണ്ടായതുകൊണ്ടാണ് അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുകയും കാരെ സമയം തന്നെ കിട്ടാഞ്ഞതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ മുളകാനിരിക്കാനുള്ള തവണം ഞാൻ തന്നെ ഏറ്റെടുക്കാനുള്ള തവണം തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ വലിയ ആഴമായ പഠനമോ ചിന്തയോ ഇല്ലെങ്കിലും ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള തവണ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ശ്രീമതിരുമനസ് നമ്മളെ ആർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ തിരുജനനത്തിന്റെ മകനെ നമ്മൾ ഭക്തിയോടുകൂടി കൊണ്ടാടുകയും അനുസ്മരണത്തിൽ കൂടിയും അനുഷ്ഠാനങ്ങളിൽ കൂടിയും ആഘോഷങ്ങളിൽ കൂടിയും നമ്മുടെ ഹൃദയത്തിൽ അത് നവീന കലകളിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യാൻ തക്കവണ്ണം ഒരുക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസം. പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനങ്ങളിലും വരവേൽക്കുവാൻ തക്കവണ്ണം. ഞാൻ അമേരിക്കയിലെ വന്നതിന് ശേഷം ഇവിടെ കാണുന്ന വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് മറ്റു ദിനങ്ങളെക്കാളൊക്കെ അപ്രമാണിച്ച് ഈ ക്രിസ്മസിന്റെ ദിനങ്ങൾ വരുമ്പോഴേ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന വലിയൊരു സന്തോഷം. കാരണം ഏത് വീടുകളുടെ തുന്നിലൊക്കെ നോക്കുമ്പോഴും വളരെ സുന്ദരമായിട്ട് ഭവനങ്ങളിൽ ലൈറ്റ് ഒക്കെയിട്ട് വീടിന്റെ പുറത്തൊക്കെ എത്രയോ പൈസ മുടക്കി എത്ര ഭംഗിയായിട്ട് വലിയൊരു സമർപ്പണമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീട് എന്നെയും ക്രിസ്തുവിനെ വരവേൽക്കാൻ പ്രകാശപൂർണമായ കർത്താവിനെ വരവേൽക്കുവാൻ തക്കവണ്ണം വീടിനെ പ്രകാശപൂരിതമാക്കി തീർക്കുന്ന വാസ്തവത്തിൽ അത് വീട് മാത്രമല്ല, അത് ചെയ്യുന്നതോടെ ഹൃദയം കൂടെ പ്രകാശിതമാവുകയാണ്. അത് വലിയ ഒരു സന്ദേശം തന്നെ നമ്മൾ നൽകുന്നുണ്ട്. അതാണ് വളരെ സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും ഈ ദിനങ്ങളൊക്കെ നമ്മുടെ കർത്താവിനെ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവത്തിന്റെ മഹത്വം നിലനിർത്തക്കവണ്ണം ഒരാത്മശുദ്ധീകരണത്തിനായിട്ട് ഒരുക്കുന്നത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമാണ് എന്നുള്ളത് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നത് മാത്രം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഓർപ്പിച്ചതുപോലെ ശ്രേഷ്ഠരായ മൂന്ന് പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുകയും അവരുടെ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിട്ടുള്ള ദിനം കൂടിയാണ് ഈ ആഴ്ചകൾ. അഭിലാഷമാരുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പാലും എന്റെ ചിരത്തെ ഞാൻ ഈ സമയത്ത് സമീപിച്ചുകൊണ്ട് അല്പസമയം ചിന്തിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭാഗം ഈ ദിനങ്ങളോടനുബന്ധിച്ച് തന്നെ വായിക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ഭാഗവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പായ നമ്മൾ വായിച്ച ഭാഗമാണ് ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 18-20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ തത്വത്വമാണ് നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ചക്രസമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ ഊമനായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. മാറ്റാം. സക്രിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സിൽ ചെന്നുകൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവളോട്, അവനോട്, ഞാൻ ദൈവസന്ധി ധരിക്കുന്ന ഗബ്രിയലാകുന്നു, നിന്നോട് സംസാരിക്കാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കാനും എന്നെ അയച്ചിരിക്കുന്നു. സത്ത സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ ഊമരായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഞാൻ കൂടുതലെ പശ്ചാത്തലങ്ങൾ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൂർണ്ണ മര്യാദ പ്രകാരം ദേവാലയത്തിൽ ധൂപം കാട്ടുന്ന സക്കരയാത്രാവതിന് മുമ്പാകെ ഗബ്രിയൽ തനിക്കുണ്ടാകാൻ പോകുന്ന ശ്രേഷ്ഠനായ മകന്റെ മഹത്വത്തെ പറ്റി ഒക്കെ ഇങ്ങനെ വർണ്ണിക്കുന്ന ഭാഗമാണ്. അത് കേട്ടുകൊണ്ട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതിയെ പറ്റി സംശയാസ്പദമായിട്ട് ഈ പുരോഹിതൻ ഗബ്രിയൽ മാലാഖയോട് അറിയിക്കുമ്പോൾ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ഒരു ശാസന രൂപത്തില് ഒരു ഓർമ്മപ്പെടുത്തുന്ന കോണം, ഒരു അടയാളം തന്റെ നാവിന്റെ ബന്ധനം ഉണ്ടാക്കിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ചിന്ത നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത്. വാസ്തവത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു. കാരണം ദൈവസന്നിധിയിൽ ശക്തിയോടുകൂടി രൂപം പത്താൻ തക്കവണ്ണം തറന്നു വരുന്ന സക്കറിയ പുരോഹിതൻ ഇതുവരെ തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വലിയൊരു വ്യാകുലതയുടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു അപമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു തീവ്രമായ വേദനയുടെ പ്രതീക്ഷിക്കപ്പുറമായ ഒരു സാധ്യതയാണ് വാസ്തവത്തിൽ ഈ സക്കറിയ പുരോഹിതൻ ലഭിക്കുന്നത്. കാരണം ഗബ്രിയൽ മാലാഖയുടെ ദൂത് പോലെ. പക്ഷെ ആ ദൂതിനെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം താങ്ങാൻ തക്കവണ്ണം കഴിവില്ലാത്ത ഒരവസ്ഥയില്ല അദ്ദേഹത്തിന്റെ നിൽപ്പ്. പ്രളയത്തിന് കാരണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പുരോഹിതനെ ദൈവം ശിക്ഷിച്ചു. ഇതൊരു ശിക്ഷയുടെ ഒരു തലത്തില നമ്മളിതിനെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് പുരോഹിതനെ ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ശിക്ഷിക്കും തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് ചില കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കപ്പെട്ട വിളിക്ക് വിരോധമായിട്ട് നടന്ന അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വിളിക്ക് എതിരായി നടക്കുകയും തെറ്റായ കാര്യങ്ങളിലൊക്കെ ചിരിച്ചുവിട്ടാൽ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. കാരണം ഒരിക്കലും അത് പറയുന്നുണ്ടല്ലോ, സക്കറിയ പുരോഹിതൻ പറയുന്നുണ്ട്, എന്റെ ഭാര്യ വയസ്സ് ചെയ്യുന്നവളും ഞാനും വയസ്സ് ചെയ്യുന്ന ആള് അങ്ങനെ ഒരു യൂഷ്വലായിട്ടുള്ള ഒരു ക്രമീകരണ പ്രകാരം ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള യാതൊരു സാധ്യതയില്ലാത്ത ഒരു തലത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ, അല്ലെങ്കിൽ ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊരു സ്വാഭാവികമായ ചിന്ത പ്രവാചകൻ മാലാഖ മുമ്പാകെ ഉയർത്തിയപ്പോൾ ഒരു ശാസനാരൂപത്തിൽ ഒരു ശിക്ഷാരൂപത്തിൽ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു ശിക്ഷയാണോ അല്ലെങ്കിൽ ഇതൊരു സ്വാഭാവികമായ കാര്യം ചോദിക്കുമ്പോൾ ഒരു ശിക്ഷയാണോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും എന്നെ എനിക്ക് ഉണ്ടായിട്ടൊരു സംഗതിയാണ്. പക്ഷെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി, ഒരിക്കലും ഇതൊരു ശിക്ഷയല്ല, ഇതൊരു ശിക്ഷണം. ഈ ശിക്ഷയും ശിക്ഷണവും തമ്മിൽ രണ്ട് അന്തരമാണ്. ശിക്ഷയെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അത് സാരമായ തെറ്റാകുമ്പോൾ ആ തെറ്റിനനുസരിച്ച് ഉണ്ടാകുന്ന ക്രൂരമായ ചില പ്രതികരണത്തിന്റെ ഭാഗമാണ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ശിക്ഷണം മറ്റൊന്നാണ്. ചെലവുകൾ ചിലർ പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷിച്ചനുസരിച്ചുള്ള വിശ്വാസത്തിലേക്ക് ഉയരാതെ വരുമ്പോൾ അവരെ തിരുത്തുവാൻ തക്കവണ്ണം, കൂടുതൽ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം കൊടുക്കുന്ന ചില ചില ശാസനയുടെ ഭാവങ്ങളാണ് ശാസനകൾ പോലും ഒരു ശിക്ഷണത്തിന്റെ ഭാഗമാണ്. എന്തിനാണ് ഇവിടെ ഇങ്ങനൊരു ശിക്ഷ അല്ലെങ്കിൽ ഇങ്ങനൊരു ശിക്ഷണം അദ്ദേഹത്തിന് ഈ സക്കറിയ പുരോഹിതൻ കൊടുത്തു എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത് ചില കാരണസഹിതമുള്ള പഠനങ്ങളെക്കാൾ അപ്പുറമാണെന്നുള്ള തലത്തിലേക്ക് ഈ പുരോഹിതനെ വിളിച്ചെടുപ്പിക്കുവാൻ തക്കവണ്ണം കൊടുത്ത ഒരു പാഠമാണ് ഈ ഒരു ശിക്ഷണം എന്ന് പറയുന്നത്. കാരണം ഈ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ഇതൊരു അസാധ്യമായ കാര്യമൊന്നുമല്ല. കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടി അബ്രഹാമും സാറായും അവർ മക്കളില്ലാതിരിക്കുന്ന വാർദ്ധക്യത്തിലാണ് വിശ്രമത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സത്യം വായിച്ച് പഠിച്ച് ആ പഠിച്ച് പുരോഹിതനെ ജനങ്ങളെ ബോധവാന്മാരാക്കുവാൻ വിളിക്കപ്പെട്ട പുരോഹിതൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, പക്ഷ സമയത്ത് നിവൃത്തിയാകുവാനുള്ള ഈ വാക്ക് വിശ്വസിക്കാതിരിക്കുന്നുണ്ട് നീ ഊമനായിരിക്കുന്ന പറഞ്ഞ് അവനെ ശാസിക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ അവനെ തിരിച്ചുകാട്ടി ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രകോചിപ്പിക്കേണ്ട വൈദികൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സാധ്യത ഉണ്ടായപ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അത് ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ ഒരു തിരുത്തൽ അവിടെ നൽകുകയായിരിക്കും. ഇത് നമ്മുടെ ലൈഫിലാണെങ്കിൽ ഒരു റീസണിങ്ങും ഫെയ്സും ഒരേ ക്ലാസ്സിൽ പോകാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. നമ്മളെയൊക്കെ എന്നെയും നിങ്ങളെയും അല്ലെങ്കിൽ ചേർക്കുന്ന പലരെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ജീവിതത്തിൽ നമ്മളൊക്കെ വിശ്വാസമുള്ളവരോട് പറയുന്നവരാണ്, നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വാസം തീർച്ചയായിട്ടും വിശ്വാസമാണ്. വിശ്വാസമുള്ളവരല്ലേ നമ്മൾ പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുകയും നമ്മുടെ എനിക്കറിയാം നമ്മുടെ അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്ന ജോലി ഉണ്ടാക്കുന്ന രാത്രിയിലും പകലും ഒക്കെ നേർത്ത ഉണ്ടാക്കുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗവും പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ ചെലവഴിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെലവഴിക്കുന്നവർക്ക് പിന്നില് അതിലൊരു വിശ്വാസത്തിന്റെ നല്ല കൊണ്ട് കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എത്രമാത്രം ഒന്നും വിശ്വാസമേ ഉള്ളെങ്കിലും ഈ ജീവിതത്തിൽ അസ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില സംഗതികളൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ നമ്മുടെ ഈ ലോകത്തിന്റേതായ ഒരു കാഴ്ചപ്പാടുകൂടി പലപ്പോഴും നമ്മളതിനെ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് എല്ലാവരുടെ ജീവിതത്തിൽ അതുണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ അതുണ്ട്. ഇത് രണ്ടും ഒരേ ട്രാക്കിൽ കൂടെ പോകാനൊക്കെയാണ് പലപ്പോഴും പ്രയാസമാണ്. തീർച്ചയായിട്ടും മനുഷ്യന്റെ ഒരു ഒരു വീക്ക്നസ് തന്നെയാണ്. ഈ കെ സി അസുൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനുണ്ട്, അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു ആത്മീയ വിദാത്തന്മാർ പോലും അദ്ദേഹം രചിച്ച പുസ്തകം ക്രിസ്തുവിനോട് ചേർന്ന് അല്ലെ ക്രിസ്തുവിനെ പറ്റി അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഒരു ഐസോ പോലും രചിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയം. അത്രമാത്രം ക്രിസ്തുവും അല്ലെങ്കിൽ കൂടാക്കിയെ പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ കാണപ്പെടുമ്പോൾ അത്ഭുതം തോന്നും. അത്രമാത്രം ഈ ക്രിസ്തു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യന്റെ ദുർബലതയും ക്രിസ്തുവിന്റെ മഹത്വവും തമ്മിൽ വളരെ അകലമാണ്. മനുഷ്യന്റെ ദുർബലതയും ക്രിസ്തുവിന്റെ അകലവും തമ്മിൽ ക്രിസ്തുവിന്റെ മഹത്വവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഈ അകർച്ചയാണ് പലപ്പോഴും ഈ കാരണസഹിതമുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രതിസന്ധി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്നത്. ഇത് പലരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സക്കറിയ പ്രമുഖരുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ദൈവത്തിന് വേണ്ടി ജീവിച്ച് മഹത്വീകരിക്കപ്പെട്ട പല ആളുകളുടെ ജീവിതത്തിന്റെ ചില തലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാരണസഹിതമുള്ള ചില വിശ്വാസത്തിന്റെ പ്രതിസന്ധി കഷ്ടമായിട്ട് അവരെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാണുന്ന വെളിപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമ്മുടെ സുപരിചിതമായ സംഭവം തന്നെയാണ്. പത്രക്കാവിന്റെ കുഞ്ഞുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകനുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ ഇവിടെ പറയുന്നുണ്ട്. ഈ അബ്രഹാമിനൊരു മകനുണ്ടാകുന്ന ദൈവദൂതൻ അദ്ദേഹത്തോട് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം തിരിച്ചു അറിയുന്നത് തിരിച്ചിട്ട് പറയുന്നുണ്ട് വെറുതെ തിരിച്ചില്ല കവിഴ്ന്നു വിളിച്ചിരിക്കണം പറയുന്നത്. ആ ചിരിയുടെ അർത്ഥമല്ല, ആ ചിരിയുടെ അർത്ഥം ഇതൊന്നും നടക്കാൻ പോകുന്ന സംഗതിയൊന്നും അല്ലെന്ന് തന്നെയാണ്. കാരണം വിശ്വാസമൊക്കെ ദൈവത്തിന് വിശ്വാസമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം മകനെ പോലും സ്നേഹിക്കാത്തക്കോണ വിശ്വാസം കാണിച്ച മനസ്സിലായി അബ്രഹാം. പക്ഷെ ഈ ലോകത്തിന്റെ കാരണസഹിതവുമായിട്ട് അല്ലെങ്കിൽ റീസണിങ്ങുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോഴത്തേക്ക് അബ്രഹാമിന് ഒരു 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 മേഖലയില് അതിനപ്പുറം ദൈവത്തിന്റെ വാക്യത്തെ ഉൾക്കൊള്ളാൻ കൊണ്ട് കഴിയാതെ പോയതായിരുന്നു. അത് കവിഞ്ഞു വെച്ചിരിക്കുന്ന അർത്ഥം ഒന്ന് തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ വൃദ്ധയാണ്, ഞങ്ങൾക്ക് സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുമോ? കാരണം അവർ ഇന്നത്തെ ഉള്ളത് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ അബ്രഹാം എന്ന് പറയുന്നത്. പിന്നീട് അവർക്ക് സാറായിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത്. പിന്നീട് അടുത്ത അധ്യായം 18-ാം അധ്യായം വായിക്കുമ്പോൾ വീണ്ടും മൂന്ന് പുരുഷന്മാരുടെ ദൈവപുരുഷന്മാരായിട്ട് അവിടെ കടന്നു വരുമ്പോൾ അടുത്ത വർഷം സാറായിട്ടുണ്ടാകുന്ന പറയുന്ന സാറായി മാറി എന്ന് ചിരിക്കുന്നുണ്ട്. അന്നേരം ഒരു ശാസ്ത്രാരൂപത്തിൽ അവിടെ ദൈവദൂതം പറയുന്നുണ്ട്. അപ്പം ഈ അപ്രസാദന്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ മോശയുടെ ജീവിതം നോക്കുന്നു. പുറപ്പാട് ദിവസം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം ഉൾപ്പെടുത്തുമ്പോൾ മോശയുടെ പ്രത്യക്ഷമാകുന്നുണ്ട്, നിന്റെ പിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഞാൻ പോലും ദൈവം എന്നൊക്കെ പറയുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ദൈവം മോശയുടെ പറയുന്നുണ്ട്, ഇസ്രായേൽ രണ്ട് ജനങ്ങൾ ലഭിക്കുന്ന പീഡനം ഞാൻ കാണുന്നുണ്ട്, നീ അവിടെ ചെല്ലണം, എന്നിട്ട് പറയണം ആരായിരിക്കണം ദൈവമായിട്ട് നീ എന്ന് പറയണം. അപ്പൊ മോശ ചോദിക്കുന്നുണ്ട്, നീ പറയുന്ന ഉൾപ്പാദനത്തിലൊരു പ്രത്യക്ഷനാകുന്നുള്ള സത്യമാണ്. പക്ഷെ ഞാൻ അവിടെ നിർണയിച്ച് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ വന്നെന്ന് പറഞ്ഞാൽ വിടുന്ന പൊട്ടന്മാരെന്ന് വല്ല പറവോട് കഴിയോ? എങ്ങനെ ഞാൻ അവരെ വിരോധിപ്പിക്കും? എങ്ങനെ ഞാൻ അവരെ ധരിപ്പിക്കും? പുറത്തെ നീ ആണാ വീട്ടിൽ ഞാനാവുന്നത് നീ ഞാനാവുന്നു ഒരിക്കലും മനസ്സിലാകാത്തുള്ള വിശദീകരണങ്ങളൊക്കെ ദൈവം പറയുന്നുണ്ട് ഈ മോശയോട്. പക്ഷെ അവരുടെ ഈ സാധ്യതകളൊക്കെ മോശം കാണിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ തക്ക വണ്ണം മോശയുടെ ജീവിതത്തിന്റെ പരിമിതി അത് സമ്മതിക്കുന്നുള്ളതാണ് അർത്ഥം. ഇത് മാത്രമല്ല പല ഭാഗത്തും നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യം ഈ ഗിദെയോന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായാധിപനായ ഗിദെയോന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് ചോദിച്ച് ഗിദെയോന്റെ ഉപാധി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിക്കാൻ്റെ കോടതി തെരഞ്ഞെടുത്ത് വിടുന്നു. പക്ഷെ ഈ ഗിദെയോന്റെ ഉപാധി പ്രത്യക്ഷപ്പെടുന്ന ദൈവദൂതനെ കാര്യം ഗിദെയോന്റെ ബോധ്യമാവുന്നില്ല. ഇത് ഗിദെയോൻ പറയുന്നത് സത്യമായിട്ട് ദൈവമാണോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവസാനം അങ്ങനെ നീ വേടിക്കേണ്ട ദൈവം എന്നെ വിട്ടതാണെന്നൊക്കെ ഞാൻ അങ്ങോട്ടും പറയുന്നുണ്ട്. അവസാനം ഗിദെയോൻ പറയുന്നുണ്ട് നീ ഒരു തെളിവ് കൂടെ എനിക്ക് വേണം, ഞാൻ നീ ഇവിടെ നിൽക്കേ
ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് അപ്പവും സാധനവും കൊണ്ടുവന്ന് നിനക്ക് തരാം, നീ അവർക്ക് ഭക്ഷിച്ച് കാണിച്ച് എന്നിട്ട് വേണം നീ ഉണ്ടോന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ അത്ഭുതം തോന്നും, അവിടെയും ക്ഷമയോടെ അവരെ വിശ്വസിപ്പിക്കുവാൻ തക്കോടെ നിൽക്കുന്ന ദൈവദൂതന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യമുണ്ടല്ലോ, അത് വളരെ വളരെ നമ്മൾ ചിന്തിക്കുന്ന സംഗതി തന്നെയാണ്. ഇനി ഏരിയ പ്രവാചകന്റെ ജീവിതത്തിൽ ചോദിക്കേ, ഒരിക്കലും സാധിക്കാത്ത അസാധ്യ കാര്യങ്ങളെയാണ് ഈ വേദിയാവ് തന്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചത്. എന്നിട്ടും ഒരു നൈമിത്തികമായ സ്ഥലത്തിൽ ഏകരായ ഏകാന്തത തന്നെ മരണത്തിന് താല്പര്യപ്പെടുത്തുകയാണ്. ആ ഒരു നിമിഷം അതുപോലെ ദൈവം നടത്തിയ ദൈവത്തെ എട്ട് ഏരിയാവ് മറന്നു. ദൈവമേ, ഞാൻ ഒരിത്തിരി കൊണ്ടുവരാത്തവരെ നീ എന്റെ ജീവിതം എടുത്തോടെ ഈ ഏരിയാവ് ചോദിച്ചവരുടെ ചോദ്യം ചെയ്ത് കറിഞ്ഞതിന്റെ അർത്ഥമല്ല. കാരണം എന്നെ പറഞ്ഞാൽ നീ പോലുമില്ല എന്നുള്ള ഒരു ചിന്ത ഈ ഏരിയാവിന്റെ മനസ്സിൽ രൂപപ്പെട്ടത് കൊണ്ടാണ്. പക്ഷെ തത്സമയം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ഏരിയാവിനെ വഴിയാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു വിശ്വാസത്തിന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ ലോകത്തിന്റേതായ ഭീഷണങ്ങൾ കൂടി ഉണ്ടാകുന്ന ചില ആത്മീയ ബലഹീനതകൾ ഇവരുടെ ഒക്കെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് വായിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം യോനയുടെ ജീവിതം, യോനയുടെ ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് യോനയോട് പറയുന്നുണ്ട്, പ്രവാചകനോട് പറയുന്നുണ്ട്, നീ നിലവിലേക്ക് പോവുക. പക്ഷെ യോന പോകുന്നില്ല. കാരണം എന്നാ, ഈ നിലവേ പോയിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളാ. ഞാൻ പറയുന്ന അവർ വിശ്വസിക്കുന്ന എനിക്ക് യാതൊരു ബോധ്യവുമില്ല. മാത്രമല്ല നരഭോജികളായ ആളുകളാണ്. ഞാനിത് അവിടെ പറഞ്ഞ അവരുടെ കുറെ കുറ്റം പറയുമ്പോഴത്തേക്ക് അവിടെ നീ കൊല്ലു. അവിടെയും യോന ചിന്തിക്കുന്നത് തന്നെ, ഞാനവിടെ പോയി കഴിഞ്ഞാൽ ദൈവം എന്നെ പറഞ്ഞു കൊണ്ട് ദൈവം ഒഴിഞ്ഞു മാറും, പിന്നെ ഞാൻ ആ ആളുകളുടെ തന്നെ ഉണ്ടാക്കണം. ഈ ഒരു ശക്തമായ ചിന്ത യോനയെ ബാധിക്കുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നതൊക്കെ വളരെ തിരിച്ചാണ്. അതിനൊക്കെ ഏറ്റവും പാരമ്യത്തിൽ കാണുന്ന പല സംഭവങ്ങളുണ്ട്. നമ്മുടെ നാവിൽ പെടാൻ അക്രമാസ്ലികളുടെ ജീവിതത്തിൽ കൂടെ നടന്ന് എല്ലാം കാണിച്ചിട്ട് ദൈവമാണെന്നുള്ള ഭാഗ്യ പദ്ധതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടു ശിഷ്യന്മാര് മുഴുവൻ അങ്ങനെ ആവിശ്വാസികളാണ്. ശിഷ്യന്മാര് മുഴുവൻ തോമസിനോട് പറയുന്നത് കർത്താവിനെ കണ്ണെന്ന് പറയുമ്പോൾ തോമസ് പറയുന്നുണ്ടല്ലോ, അവന്റെ വിലാസത്തെ കൈയിടുകയും അവന്റെ ആരിപ്പാടുള്ള കൈവത് കാണാൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ദൈവത്തിന്റെ ആരോഗ്യവും ദൈവത്തിന്റെ സ്നേഹവും ഇതെല്ലാം അവിശ്വാസത്തിന്റെ തലത്തിലുള്ള ചിന്തകളാണ് നടക്കേണ്ടത്. എങ്കിലും അവിശ്വാസികളെ വിശ്വാസികളേക്ക് നയിക്കേണ്ടപ്പോഴും ദൈവം കാണിക്കുന്ന ആ ക്ഷമയുണ്ടല്ലോ, ആ സ്നേഹമുണ്ടല്ലോ, ആ കാരുണ്യം, അത് പക്ഷേ നമ്മുടെ വ്യാഖ്യാനത്തിന് അപ്പുറമാണ്. അവിടെ ഈ തോമസ്ലീഹായെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം വീണ്ടും ദൈവം തമ്പുരാന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് പത്രോസിന്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെ പറ്റി പറയുന്നത് വിശ്വാസത്തിന്റെ പാറയതാ, ഈ പാറമേ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ പത്രോസിനെ പോലെ ഇളകുന്ന പാറ വേദോസം വരാറുണ്ട്, എപ്പോഴും അറിയിക്കൊണ്ടിരിക്കുന്ന പാറയാ. ഓരോ സാഹചര്യം വരുമ്പോഴും ഓരോ നിമിഷം വരുമ്പോഴും പക്ഷെ എന്നിട്ടും പത്രത്തിന് ഉറപ്പിക്കാൻ തക്കവണ്ണം വീണ്ടും വീണ്ടും കടന്നു വരുന്ന കർത്താവിന്റെ ചിത്രം എത്ര ശക്തമാവുന്നു. ഈ റീസണിങ് മൂലം ഇവിടെ ഈ സക്കരയാപുരോഹിതന്റെ ജീവിതത്തിൽ മാത്രമല്ല, പ്രഗത്ഭരായ പല ആളുകളുടെ ജീവിതത്തിൽ ഈ കാരണപ്പതിലും ദൈവത്തെ ബന്ധപ്പെടാനും ദൈവമായിട്ട് ബന്ധപ്പെടുവാനും ഒക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ളവരാ പലരുടെ ജീവിതം. പക്ഷെ അവരെയൊക്കെ വിശ്വാസത്തിലേക്ക് പിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവ സ്നേഹം കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന വളരെ സംഗതിയാണ്. പക്ഷെ ഇവരുടെ ഒക്കെ ജീവിതം ഈ ദൈവത്തെ അവിശ്വസിച്ച സക്കറിയ പുരോഹിതൻ ഈ കുഞ്ഞുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ശബ്ദം ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് തുതി പ്രവചിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ദൈവത്തെ അവിശ്വസിച്ച് അപ്രകാം എന്തായിട്ട് മാറി, വിശ്വാസികളുടെ പിതാവായിട്ട് മാറി. ദൈവത്തെ അവിശ്വസിച്ച് ആ ജനങ്ങളെ മറവാൻ ജനങ്ങളെ വിടുമോ എന്ന് എന്ന് ദൈവസമിതി പറഞ്ഞ മോശ എന്ത് ചെയ്തു, തനിക്ക് കുറ്റം പോലും കാണാൻ കഴിയാത്ന വിധത്തിൽ ചെങ്കടലിന്റെ മധ്യത്തിൽ ഒരു വഴിപെട്ടി ഇസ്രായേൽ ജനങ്ങളെ നയിപ്പാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പർവ്വതമായ പർവ്വത്തിന്റെ ബോൾ നിന്നുകൊണ്ട് ദൈവത്തെ അസു പോകാൻ അവസാനിച്ചു എന്നുള്ള കാര്യങ്ങളിലേക്ക് മോശം ഉയർന്നു. ഒരു ജനകീയം മുഴുവൻ വിഗ്രഹാരാധനകളുടെ കടത്തിൽ വിമോചിപ്പിക്കാത്തതുകൊണ്ട് ഗിദെയോന് സാധിച്ചു. അല്ലെങ്കിൽ തന്റെ ചുറ്റുപാടിൽ നിൽക്കുന്ന ശിഷ്യ സമൂഹത്തെ മുഴുവൻ രക്ഷിപ്പിക്കുന്ന ദിവസത്തിൽ കർത്താവിനെ കണ്ട് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറയത്തക്കവണ്ണം തോമസ്ലീഹായി ഉയർത്തി. എന്റെ കർത്താവിനെ ക്രൂശിച്ച് നടക്കാത്തപ്പോൾ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തലവീടെ ക്രൂശിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ ഊരിപ്പടിച്ച വാളവൻ നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പാകെ നെഞ്ചുപിടിച്ചു നിന്ന പത്മോസ്ലീഹ. ഇനി എന്താണ് നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത്, ഈ ജീവിതത്തില് ഈ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ വരുന്ന ചില അപക്വതകള് ദൈവം ക്ഷമിക്കും. പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ നടത്തുന്ന ചില തിന്മയുണ്ടല്ലോ, അതൊരിക്കലും ദൈവം സഹിക്കത്തില്ല.
ഇത് വലിയൊരു ചിന്തയാ. ഈ നമുക്ക് മനസ്സിലായി തോന്നും, ഈ ചിലപ്പോ നമ്മളൊക്കെ വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോഴേ ചില അവിശ്വാസം കാണി അവിശ്വാസത്തിൽ വീട് പോയാലും നമ്മൾ അനുഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും മനസ്സിൽ നന്ദിയുള്ളവരുമാണ്. എന്തുകൊണ്ടാണ് ഈ ഈ ആളുകളെയൊക്കെ വീണ്ടും ദൈവം തിരികെ വന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇവരിലൊക്കെ ഈ വിശ്വാസത്തിന്റെ ദുർബലതകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെയൊക്കെ മനസ്സ് നന്നതായിരുന്നു, ഇവരുടെ ജീവിത വിശുദ്ധമായിരുന്നു. ആ മനസ്സിന്റെ നന്മ ഈ പത്രോസിലും തോമസ്ലിംഗായാലും ഒക്കെ ക്രിസ്തു എന്ന സത്യം ഉണ്ടായിരുന്നു. ആ സത്യം ക്രിസ്തു എന്ന സത്യം ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ആ സത്യത്തെ മായച്ച് കളയാൻ തക്കവനിടയാകാതെ വീണ്ടും വീണ്ടും ഇവരുടെ പിന്നാലെ നടന്ന് ദൈവം അവരെ ആ ശ്രമത്തിലേക്ക് വീണ്ടും അവരെ ആ ഒരു തീവ്രതയിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്, ഈ ഒരു ആ ഒരു ക്രിസ്തുവിനുള്ളവരുടെ ആഴമായ സ്നേഹം ഉണ്ടായിരുന്നു. ചില ദുർബല വൃക്ഷങ്ങളിലൊക്കെ അവർ വീണ് പോകുന്നുണ്ടെങ്കിലും ആ ഹൃദയത്തിന്റെ നന്മയുള്ളത് കൊണ്ടാണ് അവരെ വീണ്ടും വീണ്ടും ആ ആത്മീയ തലങ്ങളിലേക്ക് ആ ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ കയറ്റി പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ദൈവം അവരുടെ അടുക്കൽ വന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പിക്ചർ കണ്ടു. സത്യം പറഞ്ഞാല് ഇപ്പോഴും ആ കണ്ട പിക്ചറിനെ ഞെക്കലിൽ ഞാൻ പലപ്പോഴും മാറിയിട്ടില്ല. ഞാൻ യാത്ര ചെയ്ത അവസരത്തിൽ ആരും ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ISI തീവ്രവാദികളെ കൊല്ലുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം, ഏകദേശം ഒരു വയസ്സും ഇന്നര വയസ്സ് കാണുമായിരിക്കും. ആ കുഞ്ഞിന്റെ മുമ്പിൽ നാല് പേര് സോക്കിൽ ചൂണ്ടി നിൽക്കുമ്പോൾ ആ സോക്കിന്റെ പാർട്ടിയുടെ അർത്ഥം എന്താണെന്നറിയാതെ അതിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കൂരിൽ വെച്ചു പോയിരുന്നു പോലെ ഒരു കുഞ്ഞിന്റെ ചിത്രം ഒരുപാട് ഞാൻ അടുത്തിടെ വളരെ കാണിച്ചു. ഒരു വലിയ ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ ചിത്രം ഓർക്കുന്നതിന് മനസ്സിൽ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നക്കോണം വിശ്വാസത്തിന്റെ പേരിൽ നാല് പേര് സോക്കിൽ ചൂണ്ടി നിൽക്കുന്ന ആ ഒരു ചിത്രമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു നിമിഷം അത് എന്റെ കുഞ്ഞായിട്ട് ഞാനിതിനെ കണ്ടു. അതുകൊണ്ട് എനിക്ക് അത്രയും ആ വേദന തീവ്രമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മളൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കുകയും വലിയ ആഘോഷങ്ങളും വലിയ സുഖലോലിപരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വെറും പിഞ്ചു കുഞ്ഞുങ്ങൾ വേറൊരു മനുഷ്യനെ ക്രൂശിൽ തറച്ചിട്ട് കാല അടി വെച്ച് പൊളിക്കുന്നു. ഇതുമാത്ര തീവ്രതകൾ ക്രിസ്തുവ വേദി നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറം തന്നെ ഈ ക്രിസ്തുവിന്റെ പേരിൽ എത്തുമാത്രം കൊള്ളതിനായിട്ട് നടക്കുന്നുണ്ട്. മറ്റു തലങ്ങളില് വിശ്വാസത്തിന്റെ കബളിപ്പിച്ചിലൂടെ പണം ഉണ്ടാക്കുവാനും മറ്റു പാവ പണിയാനും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മറ്റു വിശ്വാസത്തിലേക്ക് നയിക്കുവാനും അല്ലെങ്കിൽ അവനവന് ലാഭം ഉണ്ടാക്കാനായിട്ട് ക്രിസ്തുവിനെ ഉപയോഗപ്പെടുത്താൻ ഇത് നടക്കുന്നില്ലേ ഇന്നത്തെ ലോകത്തിന്. അതുകൊണ്ട് ഒരുപക്ഷെ സിനിമ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. അതിനെ നമ്മൾ വളരെ സാരമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ വളരെ കാര്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമതായിട്ട് രണ്ട് ആദ്യം നമ്മൾ ചിന്തിച്ചത് ഇദ്ദേഹത്തിന്റെ റീസണിംഗ് അല്ല ഫേത്ത് ആണ് പ്രാധാന്യം എന്നുള്ളൊരു പാഠം അദ്ദേഹത്തെ പഠിപ്പിക്കാനാണ്. രണ്ടാമതായിട്ട് ഈ യോഹന്നാന് ഒരു ശിക്ഷണം ചെയ്യും കൊടുക്കാനായിട്ട് കാരണം ഒരു പുതിയൊരു നന്മയിലേക്ക് നയിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ പുതിയൊരു നന്മയെ ഉൾക്കൊള്ളുവാനായിട്ട് ജീവിതത്തിൽ നിശബ്ദതകൾ പാലിക്കേണ്ടവരാണ് പുരോഗതി എന്നൊരു പൂർത്തിയും കൂടെ ഈ സക്രിയാന്ന് ജീവിതം ദൈവം കൊടുക്കുന്നുണ്ട്. കാരണം ഈ യോഹന്നാൻ ഉണ്ടാകാൻ പോകുന്ന മകൻ എന്ന് പറയുന്നത് ഒരു വലിയ സാക്ഷിയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധിയുള്ള ശബ്ദം കൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ടക്കോണം ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു പൈതലാണ്. അപ്പൊ അങ്ങനെ വിശുദ്ധിയുള്ള ഒരു കുഞ്ഞിനെ രചിക്കണമെങ്കിൽ, വിശുദ്ധിയുള്ള ഒരു ശബ്ദത്തെ രചിക്കണമെങ്കിൽ അല്പം വിശുദ്ധത ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അല്പം വിശുദ്ധത ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു ഒരുക്കമായിരുന്നു ഈ യോഹന്നാൻ കൊടുത്ത ഒരു വിശുദ്ധത എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാപം രൂപപ്പെട്ടത് എന്ന അവയവം എന്ന് പറയുന്നത് നാവ. ഈ നാവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി അവയവങ്ങളൊക്കെ ഇപ്പൊ നാവാണ് ഏറ്റവും കൂടുതൽ പാപം വരുത്തി വെക്കാൻ തക്കവണ്ണം സാധ്യതയുള്ളൊരു അവയവം. അപ്പൊ അതിനെ നിശബ്ദമാക്കാൻ തക്കവണ്ണം അതിനെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം ഉള്ള ഒരു ശിക്ഷണം കൂടെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ ആത്മീയതയുടെ ഒരു നല്ല ശ്രേഷ്ഠമായ ഭാവമാണ് നിശബ്ദത എന്ന് പറയുന്നത്. നിശബ്ദത ജീവിതത്തിൽ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചില അവസരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ സഭ ഈ നോമ്പൊക്കെ തരുന്നത് ഈ സാധാരണ ദിനങ്ങളെക്കാൾ കൂടുതലായിട്ട് അല്പം നമ്മുടെ ദിവസങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥനയായിട്ട് കേന്ദ്രീകരിക്കുവാനും നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കുവാനും നമ്മുടെ കണ്ണുകളെ ഒന്ന് നിയന്ത്രിക്കുവാനും നമ്മുടെ ചിന്തകളെ ഒന്ന് സ്ഥിരീകരിക്കുവാനും ഒക്കെ ഉള്ള നിമിഷങ്ങളായിട്ടാണ് ഇവിടെ കാരണം. അപ്പൊ ഈ സക്കറിയാവിന് കൊടുത്ത ശിക്ഷണത്തിന്റെ രണ്ടാമത്തെ കാരണം ഒരു ശ്രേഷ്ഠനായ മകനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുക എന്ന് പറയാൻ വളരെ ആവശ്യമാണ്. ആ വിശുദ്ധിയുടെ ഒരു ഒരുക്കമാണ് ഈ ക്ഷത്രിയാപുരോഹിതന്റെ ജീവിതത്തിൽ കൊടുക്കുന്നത്. ഈ ശബ്ദം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ഈ ശബ്ദം നഷ്ടപ്പെട്ടൊരു അച്ഛനും ഇതിന് പോകാം അല്ലേ? ചില ആളുകളൊക്കെ വന്നു പറയാം, അച്ഛാ നല്ല ശബ്ദമൊക്കെ ആയിട്ട് നല്ല കുർബാനയായിരുന്നു അല്ലേ, ശബ്ദം മോശമായാണല്ലോ ഒന്നും കൊണ്ടാകുന്നു. ഈ പലരും ഈ നന്മയും ദോഷവും ഒക്കെ കാണുന്ന ശബ്ദത്തില്ല. ഈ ജനങ്ങളുടെ ആകർഷണമല്ല നമ്മുടെ ആരാധനയ്ക്ക് ദൈവം ആകർഷിക്കുമ്പോഴാണ് അത് ശരിക്കും ആരാധനയല്ല. ദൈവത്തിന്റെ ശബ്ദവും ശബ്ദത്തിന്റെ സൗന്ദര്യവും അല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നത് ഹൃദയത്തിന്റെ ആകർഷകത്വമാണ്. അത് നമുക്ക് എത്രമാത്രം സൗന്ദര്യത്തോടുകൂടി കൊണ്ടാടുവേണ്ട പോലെ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പം ഈ എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ശബ്ദം നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ ശബ്ദത്തിന് വലിയ മാധുര്യമില്ലെങ്കിലും ഹൃദയത്തിന്റെ ശബ്ദം സൗന്ദര്യമുള്ളതാണെങ്കിൽ അത് ദൈവം ആകർഷിക്കും. നമുക്കറിയാം മലതര സഭയുടെ സ്വർണ്ണ നാമുകാരനാണ് ഭഗവാന്റെ ശ്രീ ജോഷവാശൻ. അച്ഛന്റെ ഏറ്റവും വളരെ ഫേമസ് ഒരു പുസ്തകമാണ് മൗലിയ ഏഴ് ദിവസം. അദ്ദേഹത്തിന്റെ നാക്കിന് ക്യാൻസർ വന്ന് അദ്ദേഹം എഴുതിയത് വളരെ ശക്തിയായിട്ടുള്ള പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. കാരണം നിരന്തര വാക്സോടനയായിട്ട് സംസാരിക്കുന്ന അച്ഛനെ നിശബ്ദമായി ഏഴ് ദിവസം ഇരിക്കാന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. പക്ഷെ ആ ഏഴ് ദിവസം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒരുപാട് ചിന്തകള് 7000 ദിവസങ്ങൾക്ക് ഊർജം പകർത്തക്കോണമുള്ള ചില ചിന്തകളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും അത് പറയാനൊക്കെയായിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ ചില ശബ്ദങ്ങളെ നിയന്ത്രിക്കുന്നതും ചില ശാന്തമായിട്ടിരിക്കുന്നതും ഒക്കെ ചില നന്മയെ ഉൾക്കൊള്ളുവാൻ തക്കോണം വിശുദ്ധി ഉൾക്കൊള്ളുവാൻ തക്കോണമുള്ള നിമിഷങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ശബ്ദം നഷ്ടപ്പെടുന്ന മറ്റൊരു മേഖലയുണ്ട്. അത് രോഗം വന്നോ അല്ലെങ്കിൽ ചില ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടോ ചില ഡിസിപ്ലിന്റെ ഭാഗമായിട്ടോ നിന്ന് പോകുന്ന അവസ്ഥയല്ല. ശബ്ദം ഉണ്ടായിട്ടും ശബ്ദം എടുക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. എപ്പോഴാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും നമുക്ക് ശബ്ദം ഇല്ലാതെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചിന്തകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം അടഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അങ്ങനെ ഒരു പുരോഹിതന്റെ ചിത്രം നമ്മൾ വേദവസ്ഥത്തിൽ കാണുന്നുണ്ട്. ഏരി പുരോഹിതന്റെ ജീവിതം ഏരി പുരോഹിതന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു ആഘാതമാണ്. വിശ്വാസമുള്ള ശരിക്കും ഏരി പുരോഹിതനെ അറിയാം പുരോഹിതനോട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നുമല്ല. രണ്ടുപേരും പുരോഹിതന്മാരാണ്, രണ്ടുപേരും വിശ്വാസികളാണ്. പക്ഷെ രണ്ടുപേർക്കും വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സക്കറിയാറുണ്ടാകുന്ന വിശ്വാസ പ്രതിസന്ധി ഒരു വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടപ്പോഴുള്ളതാണ്. പക്ഷെ രണ്ടുപേരും ഈ പുത്ര ഒരു മക്കൾ ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. സക്കറിയാവിന് കുഞ്ഞുണ്ടാകാൻ പോകുന്ന വിഷയമാണെങ്കിൽ ഈ ലേഡിക്ക് മക്കൾ ഉണ്ടായിരുന്ന ശേഷമുള്ള പ്രശ്നങ്ങളാണ്. ഇത് രണ്ടും ഒരുപാട് താരതമ്യ പഠനമുണ്ട്. പക്ഷേ ഈ ലേഡി പ്രവചനം സംബന്ധിച്ചത് മക്കളെ നേർവഴിക്ക് നയിക്കുവാൻ തക്കവണ്ണം വളർത്തുവാൻ തക്കവണ്ണം കഴിയാതെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് സംഭവിച്ചു, ശബ്ദം അടങ്ങിപ്പോയി. ഒരു നിമിഷം പ്രത്യേകിച്ച് പുറകോട്ട് വീട് മരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഈ പുരോഹിതന്റെ ജീവിതം അല്ല മനുഷ്യനായിരുന്നു. ഇനി പുരോഹിതൻ വളരെ നല്ല ചിന്തനായ ദീർഘമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മാത്രം മറന്നുപോയി, ദൈവത്തെക്കാൾ അപ്പുറമായിട്ട് മക്കളെ സ്നേഹിച്ചു. ശാസിക്കേണ്ടടത്തും തിരുത്തേണ്ടടത്തും ശിക്ഷിക്കേണ്ടടത്തും മക്കളെ ശിക്ഷിക്കുവാനും തിരുത്തുവാനും കഴിയാത്തതുമായ ഒരു 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 പുരോഹിതനായിട്ടാണ് ശ്രീ പുരോഹിതന്റെ ജീവിതം ഇവിടെ കാണുന്നത്. ഇത് പലരുടെയും ജീവിതമുണ്ട്, ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് പലപ്പോഴും ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതെന്ന് അറിയാവും? ചിലപ്പോ മക്കളുടെ മുന്നിൽ ചില അപ്പന്മാർക്ക് ശബ്ദിക്കാൻ പറ്റാതെ വരുന്നുണ്ട് മക്കളുടെ മുന്നില്. കാരണം എന്നാ, അപ്പൻ ചെയ്യുന്ന അതേ പാപം മക്കളും പിന്തുടരുമ്പോൾ ആ മക്കളെ തിരുത്താത്തക്കവണ്ണം ശാസിക്കാത്തക്കവണ്ണം പല അപ്പന്മാർക്കും കഴിയാതെ പോകുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ യാത്ര ചെയ്ത അവസരത്തിൽ പലപ്പള്ളിയിൽ കുറച്ചു നേരം സാധാരണ പലപ്പോഴൊക്കെ പോകാറുണ്ട്. ആ അവസരത്തിൽ ഒരു മനുഷ്യന് എന്തോ ഞാനോട് ചേരപ്പെട്ടിരിക്കുന്നതുണ്ട്, എന്നോട് സംസാരിക്കണം തോന്നിയായിരിക്കാം. ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഒരുപാട് വളരെ വിശ്വാസത്തോടെ. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും പിന്നെ കാണാൻ സാധ്യതയില്ലാത്തുള്ള മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കുറെ പ്രയാസങ്ങളൊക്കെ പറയാൻ തക്കവണ്ണം ഇടയായി. നിരാശയുടെ അടിത്തത്തിൽ ആത്മഹത്യയുടെ വക്കിൽ വരെ പോകാൻ തക്കവണ്ണം തീരുമാനിച്ച ഒരു മനുഷ്യന് മനുഷ്യനാണ് അദ്ദേഹത്തിന്. പ്രയാസം കുമ്പസാരിക്കണം ആന്തരികമല്ല, പക്ഷെ പലർക്ക് കുമ്പസാരിക്കാൻ പ്രയാസമാണ്. കാരണം കുമ്പസാരിപ്പിക്ക് മറ്റുള്ളവർ എന്റെ പാപങ്ങൾ പറയാൻ തക്കവണ്ണം ഞാൻ ലഭിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്ന ഒത്തിരി കാര്യങ്ങൾ. ഒന്ന്, ഇത് വലിയ നല്ലൊരു കുടുംബമായിരുന്നുണ്ട്, ഭാര്യയും മൂന്ന് മക്കളും രണ്ടാറും ഒരു പെൺകുട്ടി വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ആദ്യകാലങ്ങളിലൊക്കെ പ്രയാസമായിരുന്നെങ്കിലും നല്ലൊരു ജോലി ചെയ്യുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഭാര്യയ്ക്ക് നല്ലൊരു ജോലി കിട്ടി, അങ്ങനെ വളരെ സന്തോഷമായിട്ട് നിരന്തരമായിട്ട് കഴിയുന്നു. ഒരു പട്ടിണിയില്ല, നല്ല നല്ല മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി സ്നേഹിതരുണ്ടായി. അങ്ങനെ സ്നേഹിതരുടെ വിശാല ലോകം വർദ്ധിച്ചപ്പോഴത്തേക്ക് പുതിയ ബിസിനസ്സിലേക്ക് എത്തിയാടി. എല്ലാ ആഴ്ചയിലും പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ നല്ല പള്ളിയുമായിട്ടും അച്ഛന്മാരുമായിട്ടും എല്ലാം കൊണ്ടും ഒരു ആത്മീയതലത്തിൽ ജീവിച്ചിരുന്നു പറ്റില്ല. പക്ഷെ ഈ ബിസിനസ്സിലൊക്കെ എഴുത്തു ചാടി, അല്പം പണം കിട്ടി, അപ്പോഴത്തേക്ക് അത് ബിസിനസ് വിശാലമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ബിസിനസ് കഷ്ടപ്പെടാൻ പണം ഉണ്ടാക്കാനുള്ള ആ ഒരു അമിതമായ ആഗ്രഹങ്ങളിലേക്ക് പിന്നെ പതിയെ 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 പള്ളിയിൽ നിന്നാവുന്നു. പലപ്പോഴും അച്ഛൻ വിളിച്ച് ചോദിച്ചു, എന്താ വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ, ഇന്ന് പാർട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് തിരക്കാണെന്ന്, ഇന്ന് ബിസിനസ്സാണെന്ന്, അവിടെ പോയി ഇവിടെ പോയി നിരന്തരമായിട്ട്. അങ്ങനെ ഒരാഴ്ച കൂടി കൊടുക്കാത്ത ആളെ ഒരാഴ്ച വരാമായി, രണ്ടാഴ്ച വരാമായി, ഒരു മാസം വരാമായി, രണ്ടു മൂന്ന് മാസം വരാമായി. പിന്നെ ഈ നമ്മുടെ കുറെ നാൾ കാണാതിരിക്കുമ്പോൾ നമ്മളൊന്ന് അങ്ങ് വിട്ടുപോകും. അങ്ങനെ ഈ മനുഷ്യൻ ദൈവത്തിൽ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി പണമുണ്ടായി, തന്നെ പണമുണ്ടായി, വന്നപ്പോഴത്തേക്ക് മദ്യപാനം തുടങ്ങി, പ്രതിമാനത്തിൽ കൂടി ജീവിതം ഒക്കെ ആ ഒരു തലങ്ങളിലേക്കായി. ഒരിക്കല് ഈ മനുഷ്യൻ ഒരു കാറിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മകന് ഈ അപ്പനെ കാണപ്പെടാത്ത രീതിയിൽ ഒരു അന്യ സ്ത്രീയുമായിട്ട് യാത്ര ചെയ്യുന്നതും അങ്ങനെ ഒരു തലത്തിലേക്ക് മാറാനുണ്ട്. ഈ അപ്പനും മകൻ കാറുന്നത് കാണാൻ തക്കവണ്ണം അറിയാം. ഈ മനുഷ്യന്റെ മനസ്സിൽ ഭയങ്കര ഒരു ദുഃഖമായി. ഈ മകനെ അഭിമുഖീകരിക്കേണ്ട കോണം. ഈ മനുഷ്യൻ ഈ മകൻ അപ്പനോട് വളരെ സമയമായി. ഇത് അമ്മയോട് പറയുന്നില്ല, അവൻ ആരോട് ഷെയർ ചെയ്യുന്നില്ല. ഈ ഷെയർ ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കാരണം അപ്പന്റെ അവാഹത അമ്മയോടോ സഹോദരനോടോ പറയാൻ പറ്റത്തില്ല. ആരോട് പറയാൻ പറ്റും? അധികം താമസിക്കാതെ തന്നെ ആ ദുഃഖം ശക്തമായിക്കൊണ്ട് ഈ മകനും ഈ തെറ്റായ ബന്ധങ്ങളിലേക്ക് വഴിപൊഴിച്ചു പോവുകയാണ്. അപ്പൊ വഴിപൊഴിച്ച രണ്ട് ജീവിതങ്ങളും ഒരേ കൂരയിൽ കിടക്കുന്നു. അങ്ങോട്ട് ഒരു കുടുംബം കാണുമാറായി. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മ എന്നും കണ്ടതിലാണ് എത്ര സമാധാനമായിട്ട് കഴിഞ്ഞു കൊടുത്തു. ഇങ്ങനെയായി തീർന്നുള്ള കഠിനമായ ദുഃഖത്തിലാണ്. പക്ഷെ ഈ അപ്പന് ഒരിക്കലും മകന്റെ പാപം വിളിച്ചു പറയാൻ അപ്പത്തില്ല. കാരണം അതേ അതിന്റെ അപ്പമായ തലത്തിലാണ് ഈ അപ്പന്റെ അവസ്ഥ. ആരോട് പങ്കുവെക്കാനൊക്കെ കഴിയും? അങ്ങനൊരു കഠിനമായ ചിലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തില് ചില പ്രശ്നങ്ങൾക്ക് കോമ്പഴി ഈ ഒരു സാഹചര്യത്തിൽ കോമ്പഴി കണ്ടെത്തി കൊടുക്കാൻ നമുക്കും പ്രയാസമാണ്. ഇതൊക്കെ ഒറ്റ വഴിയുള്ളൂ. ആത്മഹത്യ എന്ന ദൈവത്തിന്റെ കണ്ണിലൂടെ പോകാൻ ദൈവം എന്തെങ്കിലും വഴിയാണ് അനുഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മറഞ്ഞ സമാധാനത്തിൽ വിടാനേ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും കഴിവും ആരോഗ്യവും സംസാര ശക്തിയും ഒക്കെ അത് തൽസമയത്ത് ഇവിടെ പറയുന്ന തത്ന സമയത്ത് ഉപയോഗപ്പെടുത്തുവാനൊക്കെ സാധിക്കാതെ പോകുന്ന അവസ്ഥ ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. ഞാൻ എന്റെ വീടിനടുത്ത് ഒരു ചെറുപ്പ ഒരു ചെറുപ്പക്കാരൻ അപ്പനും മകനുമായിട്ട് ഉണ്ടായിട്ട് പോകുന്നത് ഞാൻ അപ്പനും മകനുമായിട്ട് പിണങ്ങി. ഈ മകന് പള്ളി കടാത്തതിനെ പറ്റി അപ്പം വലിയ പരാതി പറഞ്ഞു. അപ്പന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ മകൻ പറഞ്ഞു, ഈ മനുഷ്യൻ നല്ല സൂചനകളും പ്രാർത്ഥനയോ നടത്തുമ്പോൾ രണ്ടു വർഷം അറിയിച്ചിട്ട് മനസ്സിലാണ്. ഈ മകൻ എഴുന്നേറ്റ് അപ്പന്റെ മുന്നിൽ കൈകൂട്ടി പറഞ്ഞു, വാദിയോട് അച്ഛ ഞാൻ എന്തുകൊണ്ടാണ് പള്ളി പോവാത്തെന്ന് അച്ഛൻ അറിയാമോ? അച്ഛൻ ഇപ്പം വന്ന് ഞങ്ങളുടെ കിച്ചണിലുള്ള അലമാരി തുറന്നു നോക്ക്, അവിടെ മത്തിക്കുപ്പി കാണും. ഈ കള്ളു കുടിച്ച് വീടെ പറഞ്ഞു, ഈ അപ്പം പോകുന്ന പള്ളി ഞാൻ എന്തിനാ പോകുന്നത്? അപ്പൊ ഒരു അക്ഷരം പോലും വലിയ ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇവിടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട വളരെ വളരെ പ്രസക്തമായ സംഗതികളാണ് പലപ്പോഴും. ഞാനൊരു മദ്യപാന ഒരു കാരണമായി പറഞ്ഞു മാത്രമേ ഉള്ളൂ. വഴിപഴിച്ച ബന്ധങ്ങള്, ജീവിതത്തിന്റെ ശൈലികള്, ഗർഭിലുള്ള പോക്ക്, അല്ലെങ്കിൽ വീട്ടുകളിൽ പറ്റ കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മുടെയൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒത്തിരി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരിക്കൽ നമ്മുടെ മക്കൾ അതിനേക്കാൾ വലിയ ദോഷത്തിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്തുവാൻ തക്കവണ്ണം അവരുടെ വിവാദ ശബ്ദം ഉയർന്ന ആ കണക്കുവാൻ തക്കവണ്ണം പറ്റാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിതം അനുമതിക്കുന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ വാക്കുകൾ വിശദീകരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രേഷ്ഠരായ മൂന്ന് പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ദുരോഹിതമായ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവമേ ദൈവമേ നിന്നെ സ്തുതിച്ചിട്ടുള്ള അധരങ്ങള് സ്വസ്ഥപ്പെട്ടവയും മൗനമാക്കിക്കൊടുവായി തീരുവാൻ തക്കവണ്ണം അവളെ നിന്റെ ആശ്രമേ. പലപ്പോഴും വളരെ ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥന പലപ്പോഴും അച്ഛന്മാരുടെയും പ്രാർത്ഥനകൾ കണ്ണുകളിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഇത് അച്ഛന്മാർ മാത്രമല്ല, അച്ഛന്മാരും സാധാരണ ജനങ്ങളും ഒക്കെ ഓർത്തിന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തെ സ്തുതിക്കേണ്ട അവരങ്ങള് മൗനമാക്കപ്പെട്ടവയും സ്വസ്ഥപ്പെട്ട തീരുവണ്ടക്കോണം അടയാത്തിരുന്ന പ്രാർത്ഥന. അത് വേണമെങ്കിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം. ഈ ചെറിയ ചെറിയ വിശ്വാസ പ്രശ്നങ്ങളല്ല, പക്ഷെ അതിനേക്കാൾ വലിയ തിന്മയിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോഴാണ് പിടിച്ചുകൊണ്ടുവരാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതം അർപ്പിക്കുന്നത്. ഞാൻ മൂന്ന് കാര്യങ്ങളെ പ്രധാനപ്പെടുന്നത്. ഒന്ന്, സക്കറിയ പുരോഹിതനുള്ള ശിക്ഷണം ഒന്നാമത് റീസണിംഗ് അല്ല, അതിനപ്പുറം ഫെയ്ത്തിനാണ് ശക്തി എന്നുള്ള തലങ്ങളിലേക്ക് പുരോഹിതനെ കൈകൂടെ ചേർത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ശിക്ഷണം. രണ്ടാമതായിട്ട് ഒരു വിശുദ്ധനായ മകനെ ഈ ലോകത്തിലേക്ക് ഒരു അയച്ചപ്പോഴ് അതിന്റെ പിന്നൊരു പിതാവിന്റെ ഒരുക്കം. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ശബ്ദമുണ്ടെങ്കിലും പലപ്പോഴും ചിഹ്നം പോലും ആ ശബ്ദം അടഞ്ഞു പോകുന്ന അവസ്ഥ ജീവിതത്തിലുണ്ടാകുന്നത്. ഈ മൂന്ന് ചിന്തകള് നമ്മുടെ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മളെ സ്വാധീനിക്കട്ടെ, വിശുദ്ധിയിലേക്ക് നൽകാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ജീവിതം നേരെ വാചകം ജീവിച്ചു മാറാകട്ടെ. സ്വാമി
ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള ഭാഗം ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ചിന്തകൾ പങ്കുവച്ച ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചനോടുള്ള സന്തോഷം ഹൃദ്യമായിട്ട് അറിയിക്കുക. സക്കറിയ പുരോഹിതന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ദൂതന കടന്നു വരുന്നതും ഒരു ശിക്ഷണം നൽകുന്നതും അനുഗ്രഹവും ശിക്ഷണവും കൂടെ ഒന്നിച്ചു നൽകുന്നതിനെ അത് രണ്ടും അനുഗ്രഹം ആദ്യം പറയും. ആദ്യം അവൻ അനുഗ്രഹമാണ് കൊടുത്ത് ഇങ്ങനെ നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ അനുഗ്രഹമായി. അതിനെപ്പറ്റി എലിസബത്ത് തന്നെ പറയുന്നത് എന്താ, മനുഷ്യരുടെ ഇടയിലുള്ള എന്റെ നിന്ന നീക്കിയെന്നാ പറഞ്ഞു. അപ്പൊ അത് അവരത് കാണുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണല്ലോ അവർ കണ്ടത്. വാർദ്ധക്യത്തിൽ പകരണ്ടായത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് അവര്. അപ്പൊ അനുഗ്രഹവും ശിക്ഷണവും കൂടെ ഒന്നിച്ച് നടത്തും. അപ്പൊ അത് അത് ദൈവികമായിട്ട് തന്നെ വരുന്നു എന്നുള്ളത്, അനുഗ്രഹവും ശിക്ഷണവും. അതുകൊണ്ടായിരിക്കും ഈ ജോബ് പറഞ്ഞല്ലോ, ഭാര്യയോട് പറയുന്നല്ലേ, നീ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുമ്പോൾ, അത് നീ അനുഭവിക്കുമ്പോൾ തിന്മ കൂടെ നിനക്ക് അനുഭവിക്കുന്നതിന് സാധിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ശിക്ഷണം കൂടെ അനുഭവിക്കുന്നതിന് സാധിക്കുന്നില്ലയോ, തിന്മ എന്നല്ല ശിക്ഷണം കൂടെ അനുഭവിക്കുന്നതിന് സാധിക്കുന്നില്ല. നന്മ അനുഭവിക്കുമ്പോൾ, ഇപ്പൊ ദൈവം നന്മ തരുമ്പോൾ അതിന്റെ കൂടെ ഒരു ശിക്ഷണവും ഉണ്ട്, അല്ലെങ്കിൽ ശിക്ഷണം ഉള്ളവർക്കേ അനുഗ്രഹങ്ങളുള്ളൂ. ശിക്ഷണമുള്ളവർക്കേ അനുഗ്രഹങ്ങൾ, ശിക്ഷണം പ്രധാനപ്പെട്ട, ഡിസിപ്ലിൻ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതും ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളത് സഖറിയ പുരോഹിതന്റെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-20 വാക്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ അത് അത് ചേർന്ന് അത് അത് പറഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞത് കുറച്ചുകൂടെ ഒറ്റ വാക്കി പറഞ്ഞ ഈ ശിക്ഷണം കൊടുക്കാൻ പറ്റുന്നവരെ പറ്റിയും അവിടെ പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ ഈ മദ്യപിച്ചിട്ട് വരുന്ന അപ്പൻ മക്കളെ ശിക്ഷണം നടത്താൻ പറ്റാത്ത. ഇവിടെ ആ ആ സന്ദേശം ഗബ്രിയേൽ മാലാഖ ഈ ശിക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ അറിയാമോ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ശിക്ഷണം നൽകാൻ അധികാരമുള്ളവനാണ്. അപ്പൊ ശിക്ഷണം നൽകാൻ അധികാരമുള്ളവനെ ശിക്ഷണം കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇയാൾ പറയുമ്പോ ഗബ്രിയേൽ മാലാഖ ഇത് പറയുമ്പോ ഞാൻ ഗബ്രിയേലാകുന്നു എന്നല്ല പറയുന്നേ, അത് പറഞ്ഞാ മതിയായിരുന്നല്ലേ, ഞാൻ ഗബ്രിയേലാകുന്നു എന്ന് പറഞ്ഞാ മതിയായിരുന്നു. പക്ഷേ അതിനോട് ചേർന്ന് ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നുണ്ട്. എന്താ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, മാൻ ഓഫ് ഗോഡ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവ മനുഷ്യനാകുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവ മനുഷ്യനാകുന്നു എന്ന ബോധ്യമുള്ളവർക്ക് ധൈര്യത്തോടെ ഒരു ശിക്ഷണം ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഒരാളോടെ ഒരു ശിക്ഷണത്തെ പറ്റി ഒരാൾക്ക് ഒരു ഡിസിപ്ലിൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് ഒരാളോട് ഡിസിപ്ലിൻ പറയണമെന്നുണ്ടെങ്കിൽ നീ ഇന്ന രീതിയിൽ നടക്കണം, ഇന്ന രീതിയിൽ ആയിരിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് പറയുന്ന ഈ ബോധ്യം ഉണ്ടാകണം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവ മനുഷ്യനാകുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവ മനുഷ്യനാകുന്നു എന്ന ബോധ്യം ഉള്ളപ്പോ ശിക്ഷണം കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാ. ഈ രണ്ട് പ്രധാന ചിന്തകൾ വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ്. നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചിന്തകളാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുമ്പോൾ ശിക്ഷണം, അത് ഈ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്, ഈ ലോകത്തുണ്ട്. നന്മ നമുക്ക് ലഭിക്കുന്നതോട് കൂടി തന്നെ ശിക്ഷയല്ല, ശിക്ഷണം പ്രധാനമായിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്, സാധാരണ ജീവിതത്തിൽ നാം ഒരാളെ ശിക്ഷണത്തിനുള്ളിൽ അല്ലെ, അടുത്ത തലമുറ മക്കളെ ശിക്ഷണത്തിനുള്ളിൽ വളർത്തിക്കൊണ്ടു വരണമെന്നുണ്ടെങ്കിൽ ഈ ശിക്ഷണം നൽകുന്ന നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവ മനുഷ്യനാണ് എന്നുള്ള ബോധ്യം. അങ്ങനെ അങ്ങനെയാകുമ്പോഴേ ശിക്ഷണം നമുക്ക് നൽകുവാനും സാധിക്കും. ആ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും. പാട്ടുപുസ്തകത്തിലെ 356-ാമത്തെ ഗീതം. ആശിഷ്യമാരിയുണ്ടാകും അനന്ത ഭാഗ്യത്തമേ. ദൈവ സന്നദ്ധിയിൽ നമ്മുടെ തലകളെ നമിക്കാം. ദൈവ കൃപയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. പാട്ടുപുസ്തകത്തിലെ 356-ാമത്തെ ഗീതം.
ആശിഷ്യമാരിയുണ്ടാകും ആനന്ദ ഭാഗ്യത്തമേ. മേൽനിന്നും ദേശവിന്നൽകും ആശ്വാസകാലങ്ങളേ. ആശേഷം ചെയ്യണമേ. വീഴുന്നു ചാറി വന്മാടേ. ആശേഷമായി
ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ പേരുകൾ വായിക്കുന്നു. എമ്മ, 2 വയസ്സുള്ള കുഞ്ഞ്, ചിക്കാഗോയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ടാങ്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്ന തോമസ് ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായി സുഖമില്ലാത്ത അമ്മിണിക്കുട്ടിയെ ദൈവവരങ്ങളിൽ സമർപ്പിക്കാം. ഇടിച്ചെറിയായിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അന്നാമ്മ, രാജൻ, രാജി എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ആലീസിനെയും ദൈവവരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. ദൈവ നാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ദൈവമായ കർത്താവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദിനംതോറും ഞങ്ങളെ പരിപാലിക്കുന്ന എല്ലാ നന്മകളെയും കൃപകളെയും അടിയങ്ങൾ ഓർക്കുന്നു. യഹോവ നല്ലവനെന്ന് രൂപിച്ചെറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ലോക ജീവിതയാത്രയിൽ നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ലോക ജീവിതയാത്ര പിന്തുടരുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിങ്ങളായിരിക്കുന്ന ദേശത്തും സ്ഥലങ്ങളിലുമൊക്കെ അവിടുത്തെ ദിവ്യ പരിപാലനത്തിലായിരിക്കാനും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നിന്നെ മഹത്വപ്പെടുത്തുവാനും നന്മ ചെയ്യുവാനും നിന്റെ വഴികളിൽ കൂടെ നടക്കുവാനും ഞങ്ങളെ സംഗതിയാക്കണമേ. പ്രത്യേകാൽ തിരുവുമ്പാകെ സമർപ്പിച്ച എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഉത്തമമായ വൈദ്യം നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് പകരണമേ. സൗഖ്യത്തോടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാനും അവർക്ക് സംഗതിയാക്കണമേ. രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ഒന്നോ രണ്ടോ പേർ ഒരു കാര്യത്തിൽ ഐക്യപ്പെട്ട് എന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്ന അപേക്ഷകളൊക്കെയും ഞാൻ കേട്ടവർക്ക് ഉത്തരം വരളും എന്നറിയുക കർത്താവേ. നിന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവെ, സൗഖ്യം പ്രാപിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇഷ്ടകാലം നിനക്കുള്ളവരായി നിന്നെ വിളിച്ചപേക്ഷിച്ച് ജീവിപ്പാനും ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവർ പ്രയോഗിക്കുന്ന എല്ലാ മരുന്നുകളിലും അവരുടെ പരിശോധനകളിലും അവരുടെ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. പലവിധമായ സാമ്പത്തിക ഭാരങ്ങളിൽ കഴിയുന്നവർ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർ, മദ്യപാനം മൂലം വലയുന്ന ഭവനങ്ങൾ എല്ലാം ഓർത്ത് തമ്പുരാനെ നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അവർക്കൊക്കെയും ആശ്വാസത്തെയും അവരുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവികമായ പ്രത്യാശയും കൊടുത്ത് നിന്റെ വഴികളിലേക്ക് തിരിയുവാനും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെ നേരിടുവാനും അവരൊക്കെയും അവിടുന്ന് സംഗതിയാക്കുമാറാകണമേ. നീ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒഴിഞ്ഞവരായി കടന്നു വന്ന് നിറഞ്ഞവരായി കടന്നു പോകുവാൻ കർത്താവെ നിന്നുള്ള പ്രത്യാശ ദിനംതോറും വർദ്ധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. വിവിധ ആവശ്യങ്ങളുമായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ മതിയായ ദൈവമാകുന്നുവല്ലോ. എന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ മാനിക്കുന്ന ദൈവം അവിടുന്നാകുന്നുവല്ലോ. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളെയും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ നന്മകളും കൃപകളും അനുദിന ജീവിതത്തിൽ അവിടുന്ന് അടിയങ്ങൾക്കായി പ്രദാനം ചെയ്യണമേ. ഞാൻ ലോകത്തിന്റെ അന്ത്യത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയ കർത്താവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഓരോ നിമിഷവും അടിയങ്ങളെ ഓർമ്മിപ്പിക്കണമേ. നിന്നിൽ ആശ്രയിക്കുവാനും അവിടുത്തെ കൃപകളെ ഓർത്ത് ദിനംതോറും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ വന്നു പോകുന്ന കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവേ, ഉത്തമരായ മാതൃകായോഗ്യമായിട്ട് ജീവിപ്പാനും മറ്റുള്ളവർക്ക് മാതൃകകൾ നല്ല മാതൃകകളായി തീരുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. സഭയെ അതിന്റെ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. ഇവിടെയായിരിക്കുന്ന സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, കൂടുതൽ ആളുകൾ അനുഗ്രഹകരമായി തിരുവചനത്തിലൂടെ മുൻപോട്ട് നീങ്ങുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും സഭയുടെ കൊമ്പ് ഇവിടെ ഉയരുവാനും അവിടുന്ന് സഹായിക്കണമേ. ഇതിനെ നയിക്കുന്ന എല്ലാ ഇടയന്മാരെയും ഇതിന് തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നൽവരങ്ങളാൽ നിറയ്ക്കണമേ. കർത്താവേ, സഭയ്ക്ക് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും നിറപടിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം അതിലെല്ലാ ഇടയന്മാരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. ഇന്ന് തിരുവചനം സംസാരിച്ച ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നന്മകളാൽ നിറയ്ക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീണ്ടും അടുത്താഴ്ചയിൽ കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറെ ചിറകടിയിൽ നിങ്ങൾ ഓരോരുത്തരും സംരക്ഷിതരായി ജീവിപ്പാനും കർത്താവെ ആയിരിക്കുന്നിടങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കുമാറാകണമേ. എല്ലാ കൃപകളാലും നന്മകളാലും നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ഓർമ്മ കഴിക്കുന്ന എല്ലാ പ്രധാനാചാര്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിന്റെ സന്നദ്ധയിൽ ശ്രേഷ്ഠമായ നിലയ്ക്ക് അവരെ യോഗ്യരാക്കണമേ. അവർ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ മാധ്യസ്ഥം വഹിക്കുവാനും ഈ ലോക ജീവിതയാത്ര നിനക്ക് അനുരൂപരായി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് നാഥനായിട്ട് കൂടെ ഇരിക്കണമേ. കർത്താവെ, എല്ലാപത്തർത്ഥങ്ങൾ കൂടാതെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കണമേ. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും കർത്താവെ രോഗത്തിലും പ്രയാസത്തിലും പലവിധമായ ഭാരങ്ങളിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ സമാധാനവും അവിടുത്തെ സാന്നിധ്യവും അവരെയൊക്കെ വഴി നടത്തുമാറാകണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ നന്ദി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശംസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിന്റെ മക്കളെല്ലാവരോടും എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനകളോടും പ്രത്യേകമായിട്ട് ഞങ്ങളിന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി സൗഖ്യത്തിന് വേണ്ടി യാചിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും.
നേതൃത്വം കൊടുക്കുന്ന ഇടവേളയ്ക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ നന്ദി വൈദികളോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നിരന്തരത്തിൽ സംബന്ധിച്ച നിഗ്രഹം പ്രാപിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വർക്കോട് ചെയ്യുന്ന മനോജ്, ബൈബിൾ വായിച്ച ജോളി, എല്ലാവരെയും വീട്ടിൽ വർക്കുന്നു. ദൈവം വായിച്ച് അനുഗ്രഹിക്കുവാറാകട്ടെ.